قل أنفقوا طوعا أو كرها لن يتقبل منكم إنكم كنتم قوما فاسقين. صدق الله العلي العظيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد. قل نبي تنقل قريبا أنفقوا نمل چل وڑکوغا أنفق أول چل وڑک ينفقوا അവൻ ചെലവഴിക്കും. അംഫിഖ് നീ ചെലവഴിക്കുക. അംഫിഖു നിങ്ങൾ ചെലവഴിക്കുക. തൗആൻ സ്വമേധയാ സ്വമേധയാ. ഔ കർഹൻ അല്ലെങ്കിൽ നിർബന്ധപൂർവം. സ്വമേധയാ തൗആൻ വ കർഹൻ. അള്ളാഹുവിനെ ആരാധിക്കുന്നതും അനുസരിക്കുന്നതും രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് തൗആൻ വ കർഹൻ, ഒന്നുകിൽ സ്വമേധയാ അല്ലെങ്കിൽ നിർബന്ധിതാവസ്ഥയാണ്. ഇപ്പൊ മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിക്കുന്നത് സ്വമേധയാണ്. അതേസമയം പ്രകൃതിയിലുള്ള മറ്റ് കാര്യങ്ങൾ, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ, ഇത് കാറ്റ്, ഇതൊക്കെ അത് നിർബന്ധിതാവസ്ഥയിലാണ്. അവക്ക് സ്വയം തീരുമാനിക്കാനുള്ള കഴിവ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ധർമ്മം കൊടുക്കുന്നത്, ചിലർ നിർബന്ധിതാവസ്ഥയിൽ ധർമ്മം കൊടുക്കും, ചിലർ സ്വമേധയാ കൊടുക്കും. ഇതെങ്ങനെയാണ് നിർബന്ധിതാവസ്ഥയിൽ പിന്നെ ധർമ്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ? ഒരാൾ ചോദിക്കുന്ന ആള് അയാളെ ഇതാക്കിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ സാധാരണ പറയുന്നത് പോലെ ഒരു പേപ്പർ ഒരു കടലാസ് പെന്നും തന്നിട്ട് എല്ലാവരോടും പറയാണ് നിങ്ങൾ ഓരോരുത്തർ അവരവരുടെ സംഭാവന എഴുതാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ ഇങ്ങനെ ഒന്ന് സർക്കുലേറ്റ് ചെയ്യുമ്പം ആദ്യത്തെ ഒരാൾ എഴുതിയത് കൊണ്ട് രണ്ടാമത്തെ ആൾ വിചാരിക്കും ഞാനത് എന്ന് ഒന്നും എഴുതാതിരുന്നാൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് കരുതും. അവിടെയൊക്കെ അത് നിർബന്ധിതാവസ്ഥയിലാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ആയത്തുകളുടെ പശ്ചാത്തലം തബൂക്ക് യുദ്ധമാണ്. ആ തബൂക്ക് യുദ്ധത്തിലേക്ക് ധാരാളം സംഭാവനകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികളോട് ഓരോരുത്തരും അവരവരാൾ കഴിയുന്ന സഹായം സംഭാവനകൾ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ആദ്യം വളരെയധികം ആളുകൾ മുമ്പോട്ട് വന്നു. ചിലർ അവരുടെ സമ്പത്തുകൾ മുഴുവൻ കൊടുത്തു, ചിലരത് പകുതി കൊടുത്തു, ചിലർ കുറച്ച് കൊടുത്തു, ഇങ്ങനെ പല വിധത്തിലും കൊടുത്തു. അത് കണ്ടപ്പോൾ ഈ കൂട്ടത്തിൽ കപടവിശ്വാസികളായ ആളുകൾ, അവർ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കുഴപ്പത്തിലാകും എന്ന് കരുതിയിട്ട് കൊടുത്തവർ ചിലരുണ്ട്. അപ്പം ഈ കപടവിശ്വാസികളോട് ആണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഉൽ നബിയെ തങ്ങൾ പറയുക അംഫിഖു നിങ്ങൾ ചെലവഴിക്കുവീൻ, തൗആൻ അനുസരണപൂർവം, ഔ കർഹൻ അല്ലെങ്കിൽ നിർബന്ധപൂർവം. ഈ കരിഹ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് വെറുക്കുക എന്നുള്ളത്, മറ്റൊന്ന് നിർബന്ധം എന്നുള്ളതാണ്. ലാ ഇക്രാഹ ഫിദ്ദീനി എന്ന് പറയുമ്പോൾ ദീനിൽ നിർബന്ധമില്ല. അതേസമയം നമ്മൾ പിന്നെ കർമ്മശാസ്ത്രത്തിൽ കറാഹത്ത് എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, എന്താണ് വാജിബ് അല്ല സുന്നത്ത്, കറാഹത്ത്, ഹറാം, ജായിസ്, മുസ്തഹബ് എന്നൊക്കെ. മുസ്തഹബ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. അതിന് നല്ല മറ്റൊരു വാക്യം എന്താണ്? അഭികാമ്യം. അതാണ് മുസ്തഹബ് എന്ന് പറയുന്നത്. അപ്പം അവിടെയൊക്കെ വരുമ്പം വെറുക്കപ്പെട്ടത് അസ അൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും അസ അൻ തുഹിബ്ബു ശൈഅൻ ഫഹുവ ശർറുൽ ലക്കും. നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഖൈറായിരിക്കും, അതേസമയം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പം ഷെറുവായിരിക്കും. അള്ളാഹു യാലുമു വന്തും ലാ താരമു, അള്ളാഹുവിനെ അറിയാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. തവ്വ, ഇപ്പം മുതതവ്വ, മുതതവ്വ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളണ്ടിയർ, വളണ്ടിയർ സ്വമേധയ വരുന്ന ആൾക്കാർക്കാണ് എന്താണ് പറയാ, മുതതവ്വ. മറ്റനുസരിപ്പിക്കുന്ന മുതവ്വ. സൗദി അറേബ്യയിലെ നിതാക്കാത്തും മലപ്പുറത്ത് എവിടെ ഒരു ചിക്കൻ സ്റ്റാൾ തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ പേര് നിതാക്കാത്ത് ചിക്കൻ സ്റ്റാൾ എന്നാണ്. അപ്പൊ ആ വാക്ക് അത്രയും പോപ്പുലർ ആയിരിക്കുകയാണ്. ഔകർഹൻ ലൻ യുതഖബ്ബല മിൻകും, ലൻ യുതഖബ്ബല മിൻകും എന്താണ് അതിന്റെ അർത്ഥം? സ്വീകരിക്കപ്പെടുകയില്ല തന്നെ. മിൻകും നിങ്ങളിൽ. അപ്പൊ ചിലർ ഇനിയിപ്പോ ഈ മുനാഫിക്കുകൾ, കപട വിശ്വാസികൾ, അവര് വല്ലതുമൊക്കെ ധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത്, അതായത് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവര് മുനാഫിക്കുകളാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ അവസ്ഥയിലുള്ളതായ ആളുകൾ ഈ മാർഗത്തിൽ സ്വമേധയാ അവർ ചെലവഴിച്ചാലും ഇനി നിർബന്ധപൂർവം നിർബന്ധിതാവസ്ഥയിൽ അവർ ചെലവഴിച്ചാലും ലൻ യുതഖബ്ബല മിൻകും, അത് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ഇന്നക്കും തീർച്ചയായും നിങ്ങൾ കുന്തും നിങ്ങളായിരുന്നു കൗമൻ ഒരു ജനത ഫാസിഖീൻ, ഫാസിഖീൻ തൂന്യവാസികൾ ആയ ഒരു ജനതയാണ്. വമാ മനഅഹും, അതും നസ്ബും റഫും എല്ലാ ആയിട്ടുള്ള ഇതിൽ കുന്തും ഇന്ന ഉണ്ട്, അതുകൊണ്ട് വമാ മനഅഹും എന്താണ് അതിൻ്റെ അർത്ഥം വരിക? അവരെ തടഞ്ഞിട്ടില്ല. ഇനി ഇങ്ങനെയും പറഞ്ഞുകൂടെ, മാ മനഅഹും, അവരെ തടഞ്ഞത് എന്താണ് അല്ലേ? അപ്പൊ ഈ മാക്ക് എത്ര അർത്ഥമുള്ളത്? മൂന്ന്. ഒന്ന് ഇല്ല, അതായത് മാ ഫാല, അവൻ ചെയ്തിട്ടില്ല. മാ ദീനുക്ക, നിന്റെ ദീൻ എന്ത്? പിന്നെ മാ യാതൊന്നും. അപ്പൊ ഇവിടെ മാ മനഅഹും, വമാ മനഅഹും, അവരെ തടഞ്ഞിട്ടുമില്ല. അൻ തുഖബല മിൻഹും, അൻ തുഖബല മിൻഹും, അവരെ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതിന് അവരിൽ തടഞ്ഞിട്ടുമില്ല. എന്ത്? നഫഖാത്തുഹും, നഫഖാത്തുഹും അവരുടെ ചിലവഴിക്കൽ. നഫഖത്ത്, നഫഖത്ത് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കൽ. വേറെന്താന്ന് നഫഖത്തിന് ഒരു ഇതുള്ളത്? മാളം. മാളമല്ല, തണലാണ്. മാളം എന്ന് പറഞ്ഞാൽ അതിന് അങ്ങോട്ട് കയറിയാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണമല്ലോ. മറ്റേതെന്താണ്? ഇപ്പുറത്തേ കയറിയിട്ട് അപ്പുറത്തും. അപ്പുറത്ത് നമ്മളെ റോഡിൻ്റെ സൈഡിലൊക്കെ കണ്ടിട്ടില്ലേ, റോഡിൽ അൽക്കുവേര് സബ്വേ, അതിനാണ് നഫക്ക. ഇന്ത നഫക്ക എന്ന് പറഞ്ഞാൽ അവിടെ ആ സബ്വേൻ്റെ അടുക്കൽ നിന്നുണ്ട്. ഇല്ല, ഇല്ല ഒഴികെ, അല്ലെങ്കിൽ അല്ലാതെ, അല്ലാതെ. അന്നഹും, തീർച്ചയായും അവർ, കഫറു അവർ അവിശ്വസിച്ചു, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്, ഒബി റസൂലിഹി അവൻ്റെ റസൂലിനെ കൊണ്ടും അവരവിശ്വസിച്ചു. ഒന്ന്, അത് മാത്രമല്ല വലായ ഉത്തൂന സ്വലാത്ത വലായ ഉത്തൂന അവര് വന്നില്ല അസ്സലാത്ത നമസ്കാരത്തിലേക്ക് ഇല്ല അല്ലാതെ വഹും അവർ കുസാല മടിയന്മാരായിക്കൊണ്ടല്ലാതെ അവര് നമസ്കാരത്തിലേക്ക് വന്നതും ഇല്ല വലായുൻഫിഖൂന അവര് ചെലവഴിക്കുന്നുമില്ല ഇല്ലാവഹും കാരിഹൂൻ അവര് ആയിക്കൊണ്ടല്ലാതെ കാരിഹൂൻ വെറുക്കുന്നവരായിക്കൊണ്ടല്ലാതെ അവര് ചെലവഴിച്ചിട്ടുമില്ല കാരണം ഇവിടെ ആദ്യം തന്നെ മുത്തഖീങ്ങളായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞ കുറെ അവർക്ക് പറഞ്ഞ കുറെ ക്വാളിറ്റീസ് ഉണ്ട് അതെവിടെയാ ഉള്ളത് സൂറത്തുൽ ബഖറയിൽ ആയത്ത് അലിഫ് ലാം മീം ലാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ വിശ്വസിക്കാം പിന്നെ ويقيمون الصلاة നമസ്കാരം നടത്തും ومما رزقناهم ينفقون അവര് നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവര് ചെലവഴിക്കും അംഫഖ ഇവിടെ പറഞ്ഞത് ഒന്ന് അല്ലാഹുവിനും റസൂലിനും അവരെ വിശ്വസിച്ചു അവര് നമസ്കാരത്തിന് വരുന്നത് മടിയന്മാരായി കൊണ്ടല്ലാതെ വരുന്നില്ല അങ്ങേയറ്റം വെറുത്തക്കുന്ന നിലയിലല്ലാതെ അവര് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമെന്നില്ല ഫലാ തുഅജിബുക ഫലാ തുഅജിബുക അഅജബ അഅജബ എന്ന് പറഞ്ഞാൽ എന്താണ് ആശ്ചര്യപ്പെടുത്തി അജിബ എന്ന് പറഞ്ഞാൽ അവൻ ആശ്ചര്യപ്പെട്ടു അജബ് അജബ് എന്ന് പറഞ്ഞാല് ആശ്ചര്യം അജായിബ് എന്ന് പറഞ്ഞാല് ആശ്ചര്യങ്ങൾ ആശ്ചര്യങ്ങൾ അജായിബുൽ ആലം എന്ന് പറഞ്ഞാല് അജായിബു സബൽ എന്ന് പറഞ്ഞാല് സപ്താത്ഭുതങ്ങൾ ഏത് അത്ഭുതങ്ങൾ അതെ അപ്പൊ പല നീ എന്നെ തീർച്ചയായും ആശ്ചര്യപ്പെടുത്തി അപ്പൊ പല തൊഴിച്ചിപ്പുക്ക നിന്നെ ആശ്ചര്യപ്പെടുത്തരുത് അപ്പോൾ താങ്കളെ ആശ്ചര്യപ്പെടുത്തരുത് എന്ത് അംവാലുഹും അവരുടെ സമ്പത്തുകൾ വലാ ഔലാദുഹും അവരുടെ സന്താനങ്ങളും നിങ്ങൾ നിന്നെ ആശ്ചര്യപ്പെടുത്തും കാരണം ഖുർആൻ അവതരിക്കുന്ന കാലത്ത് വളരെയധികം ആളുകൾ ആഗ്രഹിച്ചിരുന്നത് എന്താണ് അംവാലും ഔലാദും അംവാലും ഔലാദും അപ്പൊ അത് കൂടുതലുള്ള ആളുകൾക്ക് ആളുകളോട് മറ്റുള്ളവർക്ക് ചിലപ്പം അസൂയ തോന്നും ചിലപ്പോൾ അത് കണ്ടിട്ട് ആശ്ചര്യപ്പെടുകയും ചെയ്യും അത് അവരുടെ സമ്പത്തും സന്താനങ്ങളും നിന്നെ ആശ്ചര്യപ്പെടുത്തരുത് കാരണം ഫലാ തുജിബുക്ക അംവാലുഹും വലാ ഔലാദുഹും അവരുടെ സന്താനങ്ങളും സമ്പത്തുക്കളും താങ്കളെ ആശ്ചര്യപ്പെടുത്തേണ്ടതില്ല എന്താണ് ഇന്നമാ യുരീദുല്ലാഹു തീർച്ചയായും അള്ളാഹു ഉദ്ദേശിക്കുന്നത് മാത്രമാണ് എന്ത് ഈ സമ്പത്തും സന്താനങ്ങളും കൊണ്ട് ലിയുഅദ്ദിബഹും അവരെ ശിക്ഷിക്കാൻ വേണ്ടി ബിഹാ അതുകൊണ്ട് ഈ സമ്പത്തും സന്താനങ്ങളും കൊണ്ട് അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിക്കുന്ന മാത്രമാണ് എവിടെ ഫിൽ ഹയാത്തി ദുനിയ ഐഹിക ജീവിതത്തിൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മാത്രം സമ്പത്ത് കൊണ്ട് ആളുകൾ ഒരു ശിക്ഷയായിട്ട് മാറുക അതുപോലെ സന്താനങ്ങളും ഒരു ശിക്ഷയായിട്ട് മാറുക എങ്ങനെയാണ് ഈ സമ്പത്ത് ശിക്ഷയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ രാവും പകലും മനുഷ്യൻ ഈ സമ്പത്തിന് വേണ്ടി പിന്നാലെ ഓടുക ഉറക്കില്ല, ഊണില്ല. ഇത് അത് വാസ്തവം പറഞ്ഞാൽ അതൊരു ശിക്ഷയാണ്. സന്താനങ്ങൾ എങ്ങനെയാണ് ശിക്ഷയാവുക? അതിന്റെ നല്ല ഉദാഹരണം അല്ലേ ബാലകൃഷ്ണ പിള്ള, പെരുന്തച്ഛൻ, ആ മറ്റേ മുത്താശാരി അല്ലേ? അതാരാണ് ആ കവിത എഴുതിയത്? ആ പെരുന്തച്ഛന്റെ കഥ. മകൻ വളർന്നു വരുന്നതിൽ അച്ഛന് ഇത് അങ്ങനെ അച്ഛൻ മേലെ നിന്ന് ഉളിയെടുത്തിട്ട് മകനെ കൊന്നു എന്നുള്ള ഇതിലാണ്. അതിപ്പോ അടുത്ത ഏതോ ഒരു ഇതിൽ കാർട്ടൂണായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നര കൊല്ലമായി ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുത്തിട്ട് മകനെതിരായിട്ട്. പിന്നെ നാട് നീളെ പരാതി സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി എന്റെ പരാതിയും യാമിനി തങ്കച്ചിയുടെ പരാതിയും സ്വീകരിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. പിന്നെ അപ്പം സമ്പത്തും സന്താനങ്ങളും ആളുകൾക്ക് ഒരു ശിക്ഷയായിട്ട് തീരുക ഇവിടെ ഉണ്ട്. ഇന്ന് ഈ പല നാടുകളിലും പ്രത്യേകിച്ച് കുറെ മുമ്പേ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ദുബായിൽ പലരും പോലീസിനോട് ഒന്ന് മക്കളെ നിങ്ങളൊന്ന് വിളിച്ചുകൊണ്ട് പോകണം, അത്രയും മോശമായ ഒരവസ്ഥയിൽ അവരെത്തിയിരിക്കുന്നു എന്നുള്ളത്. അപ്പം സന്താനങ്ങളായാലും സമ്പത്തുകളായാലും ഐഹിക ജീവിതത്തിൽ തന്നെ അതൊരു ഭാരവും ഒരു ശിക്ഷയും ആയിത്തീരും. അതുകൊണ്ടാണ് ഇന്നമ അംവാലുക്കും വൗലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് ഒരു പരീക്ഷണമാണ്. പിന്നെ മറ്റൊന്നെന്താണ്, ഇന്നമ ലംവാലു ലൗലാദു സീനത്തുൽ ഹയാത്തിൽ ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് ഇത്. അതുപോലെ തന്നെ മനുഷ്യന് ഇത് കാമ്യ വസ്തുക്കളായിട്ട് ഭംഗിയാക്കി കാണിച്ചിരുന്നു. ജനങ്ങൾക്ക് സ്ത്രീകളോടുള്ള കാമ്യത അല്ലെങ്കിൽ ആഗ്രഹം അലങ്കാരമാക്കി കാണിക്കും. പിന്നെ സന്താനങ്ങളോട് വെള്ളിയുടെയും സ്വർണത്തിന്റെയും അട്ടിയിട്ട കൂമ്പാരങ്ങൾ, വൽ ഹൈലിൽ മുസവ്വമ രക്ഷണമൊത്ത കുതിരകൾ, ഇത് മനുഷ്യർക്ക്. ഇന്നിപ്പോ കുതിരകൾക്ക് പകരം കാർ. അപ്പം പക്ഷെ ഇത് രണ്ടും ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, ഇത് നിങ്ങൾക്ക് പരീക്ഷണമാണ്. രണ്ട് വിധത്തിലും അള്ളാഹു ഇതുകൊണ്ട് പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഫല തുജിബുക അംവാലുഹും വല ഔലാദുഹും, അവരുടെ സന്താനങ്ങളും അവരുടെ സമ്പത്തിന്റെ ആധിക്യം അല്ലെങ്കിൽ സന്താനങ്ങളുടെ ആധിക്യം താങ്കളെ ആശ്ചര്യപ്പെടുത്തേണ്ടതില്ല. ഇന്നമാ യുരീദുല്ലാഹു, തീർച്ചയായും അള്ളാഹു ഉദ്ദേശിക്കുന്നത് മാത്രമാണ്, ലിയുഅദ്ദിബഹും അവരെ ശിക്ഷിക്കാൻ, ബിഹാ ഈ സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും, ഫിൽ ഹയാത്തി ദുനിയ ഭൗതിക ജീവിതത്തിൽ, വത്തസ്ഹഖ അംഫുസുഹും, വത്തസ്ഹഖ അംഫുസുഹും, തസ്ഹഖ എന്ന് പറഞ്ഞാൽ അവിടെ നശിച്ചു പോകാൻ, ഫാസൽ ഹഖു വസഹിബൽ ബാത്തിൽ, ഇന്നൽ ബാത്തില കാന സഹൂഖ, ഫാസൽ ഹഖു സത്യം വിജയിച്ചു, ജാ അൽ ഹഖു സത്യം വന്നു, വസഹിക്കൽ ബാത്തിൽ ബാത്തിൽ മിഥ്യ പരാജയപ്പെട്ടു, ഇന്നൽ ബാത്തിൽ കാന സഹൂഖ, തീർച്ചയായും ബാത്തിൽ നശിക്കുക തന്നെ ചെയ്യും. ആ തസ്ഹഖ അംഫുസുഹും, അവരുടെ ജീവൻ പോകുവാനും, വഹും കാഫിറൂ അവിശ്വാസികളായിക്കൊണ്ട് അവരുടെ ജീവൻ ഇവിടുന്ന് പോകുവാനും അല്ലാഹു ഉദ്ദേശിക്കുന്നു. വയഹലിഫൂന ബില്ലാഹി. ഹലഫ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അത് ഖലഫയാണ്. ഖലഫും സലഫും, സലഫും ഖലഫും. സലഫ് എന്ന് പറഞ്ഞാല് മുമ്പുള്ളവർ, സലഫി. ഖലഫ് എന്ന് പറഞ്ഞാല് അഫല്ലാഹു അമ്മാ സലഫ്, അഫല്ലാഹു അമ്മാ സലഫ്. പുറത്തു അഫുന്ന് പറഞ്ഞ പൊറുക്കാണ്, കഴിഞ്ഞു പോയത്, മുൻകഴിഞ്ഞു പോയത് അള്ളാഹു പൊറുത്തു. അഫല്ലാഹു അമ്മാ സലഫ്. പക്ഷെ ഹലഫ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക. വയഹിൽ ഹല്ലാഫ് എന്ന് പറഞ്ഞാലോ? വല്ലാതെ സത്യം ചെയ്യുന്നവർ. ഹല്ലാഫിൻ മഹീൻ, ഹമ്മാസിൻ മഷായിൻ ബിനമീൻ, മന്നായിൻ ലിൽ ഖൈരി മുഅ്തദീൻ, മുഅ്തദീൻ അസീം, ഉതുല്ലിം ബഅദ ദാലിക സനീ. ഹല്ലാഫ് എന്ന് പറഞ്ഞാൽ തൊട്ടതിനും എടുത്തതിനും സത്യം ചെയ്യാന്നുള്ള, അതായത് ഹലഫയുടെ ഫഅല ബാബിൽ ഫആല് കദ്ദാബ്, വായെടുത്താൽ കളി പറയുന്ന ആള്, അതാണ് കദ്ദാബ്. കാദിബ് എന്ന് പറഞ്ഞാല് എപ്പോഴെങ്കിലും ഇടക്കൊക്കെ ഒന്ന് കളി പറയുന്നത്. കദ്ദാബ് എന്ന് പറഞ്ഞാല് വായെടുത്താൽ കളവല്ലാതെ പറയുകയില്ല എന്ന് പറയുന്നത്. അപ്പൊ ആ ഫോമിലാണ് ഇത് എന്തുള്ളത്, ഹല്ലാഫ്. അപ്പൊ ഇവരൊക്കെ എന്ത് തന്നെ എടുത്താലും ഒന്നായി 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 എന്ന് പറയുന്നില്ലേ, ആ അതിനാണ് എന്ത് പറയുന്നത്, ഹല്ലാഫ്. യഹലിഫൂന ബില്ലാഹി, അവർ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയുന്നു, ഇന്നഹും തീർച്ചയായും അവർ, ലമിങ്കും നിങ്ങളിൽ പെട്ടവർ തന്നെയാണ് എന്ന് അവർ പറയുന്നു. വമാഹും, എന്നാൽ അവരല്ലതാനും, മിങ്കും നിങ്ങളിൽ പെട്ടവർ അല്ല. വലാക്കിന്നഹും, പക്ഷേ തീർച്ചയായും, പക്ഷേ അവർ, ലാക്കിൻ എങ്കിലും, ലാക്കിന്ന തീർച്ചയായും എങ്കിലും, ലാക്കിന്നഹും തീർച്ചയായും എങ്കിലും അവർ, ഖൗമുൻ ഒരു ജനതയാണ്, യുഫ്റഖൂൻ യഫ്റഖൂൻ പേടിച്ച് കൂടുന്ന ഒരു ജനതയാണ് അവർ, പേടിച്ച് നടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് അവർ. ലൗ യജിദൂന, ലൗ യജിദൂന, അവർ കണ്ടെത്തിയിരുന്നുവെങ്കിൽ, വജദ, വജദ എന്ന് പറഞ്ഞാൽ കണ്ടെത്തി, യജിദു കണ്ടെത്തും, അത് വെച്ചിട്ട് ആയത്തുകൾ പറഞ്ഞു. അലം യജിദുക യതീമൻ ഫആവ വവജദക ളാലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗന. വജദ അവൻ കണ്ടെത്തി, യജിദു അവൻ കണ്ടെത്തും. നീ കണ്ടെത്തുന്ന എങ്ങനെയാ പറയാ? നീ കണ്ടെത്തുക. ലൗ യജിദൂന, അവർ കണ്ടെത്തിയിരുന്നുവെങ്കിൽ, മൽജ അൻ, മൽജ എന്ന് പറഞ്ഞെന്താ, ലാ മൽജ, ലജ, ലജ എന്ന് പറഞ്ഞാല് അഭയം തേടി. മൽജ എന്ന് പറയുമ്പം അഭയ സ്ഥാനം. അവർ കണ്ടെത്തിയിരുന്നുവെങ്കിൽ മൽജ അൻ, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു സ്ഥാനം, ഔ മഗാറാത്തിൻ, മഹാറാത്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, ഗുഹകൾ, ഗാറില്ലേ, ഗാറ് സൗർ മഹാറാത്ത്, ഗുഹകൾ അവർ കണ്ടെത്തിയിരുന്നുവെങ്കിൽ, ഔ മുദ്ദഹലൻ, ഔ മുദ്ദഹൽ എന്ന് പറഞ്ഞാൽ പ്രവേശന സ്ഥാനം, എവിടെയെങ്കിലും മലയെടുക്കോ അത് അത് അങ്ങനെയുള്ള വല്ലതും കണ്ടെത്തിയിരുന്നു എങ്കിൽ ലവല്ലോ ഇലൈഹി അവർ തിരിയുക തന്നെ ചെയ്യുമായിരുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർക്ക് വല്ല ഗുഹകളോ അല്ലെങ്കിൽ വേറെ വല്ല അഭയസ്ഥാനമോ അല്ലെങ്കിൽ മറ്റു വല്ല മാർഗവും അവർ കണ്ടെത്തിയിരുന്നുവെങ്കിൽ അവരതിൽ തിരിയുമായിരുന്നു. ലവല്ലവ് ഇലൈഹി വഹും അവർ യജ്മഹൂൻ. യജ്മഹൂൻ എന്ന് പറഞ്ഞാൽ തിക്കി തിരക്കി പോവാണ്. ഇത് വളരെ കുറച്ചായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. യജ്മഹ ഐനല്ല, ഹ ആണ്. തിക്കി തിരക്കി അവർ അതിലേക്ക് പോവും. ഒമിൻഹും ഒമിൻഹും അവരിലുണ്ട് മൻ ഒരുവൻ ചിലര് എൽമിസുക്ക. എൽമിസുക്ക എന്ന് പറഞ്ഞാൽ ചേർക്ക. എൽമിസുക്ക ഈ വാക്കിന്റെ വേറൊരു ഫോം ഉപയോഗിച്ചിട്ട് ഒരു സൂറത്ത് തന്നെ ഉണ്ട്. അല്ല, സൂറത്തില്ല, സൂറത്തിന്റെ പേര് പറയാം. കുത്തിപ്പറയുക. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദി ജമഅ മാലൻ. നേരത്തെ പറഞ്ഞ ഹമ്മാസിൻ മഷായ എന്ന് പറഞ്ഞില്ലേ ആ വാക്ക്, കുത്തിപ്പറയുക. യൽമിസുക്ക താങ്കളെ കുത്തിപ്പറയുന്നവൻ എന്ന ചിലര് അവരുടെ കൂട്ടത്തിലുണ്ട്. എന്തില്? ഫിസ്സദഖാത്തി ദാനധർമ്മങ്ങളുടെ വിനിയോഗത്തിലും കാര്യത്തിലും. ദാനധർമ്മങ്ങളുടെ വിനിയോഗത്തിൽ താങ്കളെ കുത്തിപ്പറയുന്ന ആളുകളുണ്ട്. അല്ല, സദഖ എന്ന് പറഞ്ഞാൽ അവൻ സത്യം പറഞ്ഞു എന്നാണ്. സദഖത്തുൻ ജാരിയ എന്ന് പറയുമ്പോൾ അത് കാരണം ഈ സദഖ വരുന്നത് സദഖത്ത് സ്വാദ് ദാല് ഖാഫ് ഹാത്ത. സദഖ എന്ന് പറയുന്നത് ചാരിറ്റി അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഐച്ഛിക ദാനം എന്നാണ് അതിൻ്റെ പേര്. അതേസമയം പിന്നെ ഇത് ആ വാക്ക് വരുന്നത് ഈ സദഖ സ്വാദ് ദാല് ഖാഫ് സദഖ അവൻ സത്യം പറഞ്ഞു എന്നുള്ളതാണ്. അത് പറയാൻ കാരണം ഈ ചാരിറ്റി എന്നുള്ളത് അത് ആത്മാർത്ഥമായിരിക്കണം, സത്യസന്ധമായിരിക്കണം എന്നാണ്. ധർമ്മം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ്, അത് സത്യസന്ധമായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആ വാക്കിൽ നിന്ന് മറ്റേത് വരുന്നത്. അപ്പൊ സദഖ എന്ന് പറയുന്ന സ്വാദ് ദാല് ഖാഫ് എന്ന വാക്ക് സാദിഖ് സത്യസന്ധി. സിദ്ദീഖ് എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ സത്യസന്ധമാക്കിയവെന്നുള്ള അർത്ഥത്തിലാണ്, സത്യപ്പെടുത്തിയവെന്നുള്ള അർത്ഥത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്. അതേസമയം വേറെ ആരെ സംബന്ധിച്ചാണ് അത് പറഞ്ഞത്? സിദ്ദീഖാണ്. ഖുർആൻ ഒരാളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരെ പറ്റിയാണ് പറഞ്ഞത്? മറിയം ബീവിയെ സംബന്ധിച്ച്. കാനത്ത് ഉമ്മുഹു സിദ്ദീഖ, സത്യപ്പെടുത്തിയവളാണ്. അതായത് ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം മിഅ്റാജ് സംഭവിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കണ്ണുകൊണ്ട് കണ്ടതുപോലെ തന്നെയായിരുന്നു. മറിയം ബീവിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഭർത്താവില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് ആ മലക്ക് സന്തോഷ വാർത്ത അറിയിച്ചതോടുകൂടി തന്നെ അവരത് പൂർണ്ണമായി വിശ്വസിച്ചു എന്ന്. സാദിഖല്ലു വഅദ് വാഗ്ദാനത്തെ സത്യപ്പെടുത്തിയവൻ. പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ അറബി ഭാഷയിൽ ഈ അറ്റസ്റ്റേഷൻ ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റൊക്കെ അറ്റസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെന്താ പറയുന്നത്? തസ്ദീഖ്. തസ്ദീഖ് ലിമാ ബൈന യഥൈ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. ഇപ്പോൾ അറ്റസ്റ്റേഷനാണ് ഈ തസ്ദീഖ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെ അതുണ്ട്. യഥാർത്ഥ ഇത് മറ്റേത് ഫജ്റുൽ കാദിബാണ്. നമ്മൾ ഇതില്ലേ എന്താണ് ഈ മാങ്ങൻ്റെ കാര്യമില്ലേ, മാമ്പഴങ്ങളൊക്കെ കരി മാമ്പൂക്കൾ കരിഞ്ഞു വീഴുന്നില്ലേ, അതെന്തുകൊണ്ടാണ്? ഫജ്റുൽ കാദിബിൻ്റെയാണ് ഈ ഫജ്റുൽ സാദിഖ്. ഫജ്റുൽ സാദിഖുണ്ട്, ഫജ്റുൽ കാദിബുണ്ട്. അതായത് ഫാൾസ് പിന്നെ ഇതും മറ്റേത് സത്യസന്ധമായും. ഈ സ്ത്രീകൾക്ക് പ്രസവ വേദന ഫാൾസ് പെയിനും യഥാർത്ഥ ഇതും വരുന്നില്ലേ, അതുപോലെ. അപ്പൊ ഈ മാമ്പൂക്കൾ എങ്ങനെയാ കഴിയുന്നത്? മഴക്കാറിന്റെ ഇടയിൽ പിന്നെ ഇത് ചന്ദ്രൻ പെടുമ്പോൾ ഇരുട്ടായല്ലോ, ചന്ദ്രൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇത് മാമ്പൂക്കളൊക്കെ വിചാരിക്കും അത്ര നേരം വെളുത്തു, എന്നിട്ട് അവർക്ക് കണ്ണ് തുറക്കും. അങ്ങനെ വീണ്ടും മറ്റേതിലേക്ക് പോകുമ്പോഴാണത് കരിഞ്ഞു പോകുന്നത് എന്ന് പറയാറുണ്ട്. അപ്പൊ സദഖാത്ത്, ഇവിടെ ഖുർആൻ സദഖത്ത് എന്ന പദം ഇതിലുപയോഗിക്കുന്നുണ്ട്. ഇത് സദഖത്ത് ഫതസദ്ദഖ് ലന എന്ന് പറഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? وتصدق علينا انا പറഞ്ഞത് وتصدق علينا യൂസുഫ് നബി അലൈഹി സ്സലാമിന്റെ സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി സ്സലാമിനോട് പറഞ്ഞതാണ്. എന്തിനും അവർ പറഞ്ഞു, ആ ലാസ്റ്റ് അവസാനം വന്നല്ലോ, പിന്നെ ഞങ്ങൾ കാശൊക്കെ കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഈ റേഷൻ കുറക്കരുത്. ഈ കുറഞ്ഞ കാശ് എടുത്തിട്ട് അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന കുറഞ്ഞ സാധനങ്ങൾ, ബാർട്ടർ സമ്പ്രദായമാണല്ലോ, കുറഞ്ഞ ചെരുപ്പും അതും ഇതുമൊക്കെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്, അതൊക്കെ എടുത്തിട്ട് നമുക്കെല്ലാവർക്കും കൊടുക്കുന്ന ഓരോ ഒട്ടകത്തിൻ്റെ ഇത് തരണം. ഒത്തസദ്ദക്കാലീന അതിൻ്റെ കൂടെ കുറച്ച് സദഖയായിട്ട് കുറച്ചും കൂടി തരണം എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് പറഞ്ഞത് യൂസുഫ് നബി അലൈഹിസ്സലാം? നിങ്ങൾ യൂസുഫിനോടും അവൻ്റെ സഹോദരനോടൊക്കെ കാണിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചില്ല. അപ്പൊ അവരെന്ത് ചോദിച്ചേ? അന്ത യൂസുഫ്, എന്താ അവർ ചോദിച്ചത്? ആ അന്ത യൂസുഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അറബി മലയാളത്തിലുള്ള അർത്ഥം? നീ യൂസുഫാണോ എന്നല്ല അതിന്റെ അർത്ഥം അല്ലേ? അന്ത യൂസുഫ്, ഇത് അവിടെ ഇതിലും പറഞ്ഞിട്ടുണ്ട്. എവിടെ? ആ അദ്ദേഹത്തെ കിണറ്റിലിട്ടല്ലോ, കിണറ്റിലിട്ട അവസ്ഥയിൽ നീ ഇതിനെപ്പറ്റി അവരറിയാത്ത വിധത്തിൽ അവരോട് നീ ചോദിക്കും. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാമിന് അറിയാം ഇവരാരാണെന്ന്, എൻ്റെ സഹോദരന്മാരാണ്. പക്ഷെ അവർക്ക് ഒരിക്കലും ഇതറിയില്ല. ഈ മുമ്പിൽ നിൽക്കുന്നത് യൂസുഫ് നബി. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവർ കിണറ്റിലിടുമ്പോൾ അവർ വിചാരിച്ചത് എന്താണെന്നറിയോ? അവരുടെ കാലിനൊക്കെ തറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ മുള്ളെടുത്തിട്ട് മാറ്റുകയാണ്. കാരണം ഈ വാപ്പാന്റെ സ്നേഹം വത്തഹുലു അബീക്കും നല്ല വുജുഹ അബീക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പാന്റെ മുഖം ഒഴിഞ്ഞു കിട്ടും എന്നാണ്. ഈ യൂസുഫ് ഉള്ളത് കൊണ്ട് ഇപ്പൊ അത് കിട്ടുന്നില്ല. യൂസുഫ് ആ മുള്ളാണ്. ഈ വാപ്പാന്റെ സ്നേഹം, ഞങ്ങള് 10-12 ആളുള്ള വലിയൊരു ഉസ്ബത്താണ്, ഒരു ഗ്രൂപ്പാണ്, ഞങ്ങളാണ് ഇതൊക്കെ സമ്പാദിച്ചു കൊണ്ടുവരുന്നത്, എന്നിട്ടും ഒരു ഉപകാരമില്ലാത്ത ഇതിനെ കൂടുതൽ സ്നേഹിക്കുക. അപ്പൊ ആ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഒരു മുള്ളു എടുത്ത് മാറ്റുക എന്നാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അവരെന്താ ചെയ്തതെന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ ഭാവി ജീവിതത്തിൽ കയറിപ്പോകേണ്ടതായ പടവുകളുടെ ഒന്നാമത്തെ പടവിലാണ് അവർ അദ്ദേഹത്തെ കൊണ്ടുവച്ചതെന്ന്, മറിച്ച് കിണറ്റിലല്ല എന്ന്. നമ്മൾ ഈ നിതാഖാത്തിൻ്റെ ഈ കാര്യവും ഇതുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു മുസ്ലിം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഇതിനെ ചർച്ച ചെയ്യേണ്ടത്. ആ സമയം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വിഷമമൊന്നുമില്ല. പക്ഷെ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം. ചുരുങ്ങിയത് മുസ്ലിങ്ങൾ അത് സാധിക്കേണ്ടത്. കാരണം അല്ലാഹയാണ് റിസ്ക് തരുന്നത്. ലൻ യുസീബന ഇല്ലാമാ കതബല്ലാഹു ലന, അല്ലാഹ ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ വേറൊന്ന് ഞങ്ങൾക്ക് വരില്ല. പക്ഷെ ആ വിശ്വാസവും ഇതൊന്നും ആർക്കില്ല? മുസ്ലിങ്ങൾക്കില്ല. ഇന്ന് നമ്മുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ഇതന്നെയാണ്. അല്ലാഹ് ആരാണ്, ആരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ, ഹക്കൻ അലൈന നസ്റുൻ നസ്റുൽ മുഅ്മിനി, മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ്, അല്ലാഹ് ഏറ്റെടുത്തതാണ്. പക്ഷെ നമ്മൾ മുഅ്മിനീങ്ങളായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം മൻ യൽമിസുക ഫി സദഖാതി, ദാനധർമ്മങ്ങളിൽ താങ്കളെ കുത്തിപ്പറയുന്ന ചില ആളുകളുണ്ട്. ഇതിവിടെ ബനൂ തമീം ഗോത്രത്തിലെ ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇതിൻ്റെ ഇത് യുദ്ധം മുതൽ ഒരു യുദ്ധത്തിൽ വീതിക്കുമ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് ശരിയായ നീതിയോടുകൂടിയ വിഭജനമല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാ കാണിക്കുക? ആ സമയത്താണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എന്ന് പറഞ്ഞ് ഞാൻ ഇവൻ്റെ ഈ മുനാഫിക്കിന്റെ താലയിട്ട് കണ്ടത്. വേണ്ട, ചില കാര്യങ്ങൾ അതോടുകൂടി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അവന് ചില ആൾക്കാരുണ്ട്, അവരുടെ നമസ്കാരവും നോമ്പും അപേക്ഷിച്ച് നിങ്ങളുടെ നമസ്കാരവും നോമ്പും ഒരാൾക്ക് നിസ്സാരമായി തോന്നും. അവർ ഖുർആൻ ഓതും, അവരുടെ തൊണ്ടക്കുഴി വിട്ടുകിടക്കുകയില്ല. അമ്പയ്യപ്പെട്ട ഉരുവിലൂടെ അമ്പ് പുറത്ത് കടന്നു പോകുന്നത് പോലെ അവർ മതത്തിൽ നിന്നും പുറത്ത് കടന്നു പോകുന്നതാണ്. ഇങ്ങനത്തെ ആളുകളെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ നിന്നും ഇതിലും മോശമായ തരത്തിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ അദ്ദേഹം ക്ഷമിക്കുകയായിരുന്നു എന്നുള്ളത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെക്കാൾ ഉപരി ആരെയാണ് ഇതാക്കുന്നത്? മൂസാ നബി അലൈഹി സ്വലാമിനെ. അതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെയും പ്രശംസിക്കുന്നുണ്ട് തന്നെക്കാൾ കൂടുതൽ. കാരണം ആ സഹോദരന്മാർക്ക് മാപ്പ് കൊടുത്തില്ല. ഇവിടെ തന്നെ വളരെയധികം ഉപദ്രവിച്ച മറ്റ് കുറേശ്ശി ആൾക്കാർക്ക് മാപ്പ് കൊടുത്തപ്പം യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ, ലാ തസ്രീബ അലൈക്കും, നിങ്ങളോട് ഇന്ന് എനിക്ക് ഒരു പകയും വിദ്വേഷവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വീതിക്കുമ്പോൾ അവിടെ ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം കുടുംബത്തിന് എന്ത് ഹറാമാണ്? സക്കാത്ത് ഹറാം. അത് പഠിപ്പിക്കുകയും ചെയ്തു. നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നു. ഒന്ന് ഹലാല് പഠിപ്പിക്കണം, ഒന്ന് ഹറാമ് പഠിപ്പിക്കണം, മറ്റൊന്ന് ഐബ് പഠിപ്പിക്കണം എന്നാണ്. ഐബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോശം, വേറെ എന്താ പറയുക, ഷെയ്ം. ഇപ്പൊ ഒരു കുട്ടി അടുത്ത വീട്ടിൽ പോയിട്ട്, ചെറിയ കുട്ടി അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം ചോദിക്കുന്നത് അത് ഹലാലോ ഹറാമോ അല്ല, മറിച്ച് അതെന്താണ്? ഐബാണ്. അല്ലേ? അപ്പൊ കുട്ടികൾക്ക് അത് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിമ്പറിന്റെ മേലെ നിന്ന് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പം ഹസൻ റളിയല്ലാഹു ഹുസൈൻ റളിയല്ലാഹു ചെറിയ കുട്ടികൾ കയറി വന്നു. കയറി വരുന്നപ്പോ പള്ളിയുടെ മൂലയിൽ എന്ത് സൂക്ഷിച്ചിട്ടുണ്ട്? ഈത്തപ്പഴം സൂക്ഷിച്ചിട്ടുണ്ട്. കുട്ടികളാണ് കണ്ടപ്പം അത് എടുത്തു വന്നു. ഉടനെ ആ മിമ്പറിൽ നിന്ന് ഖുതുബ അവിടെ നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ട് ആ കുട്ടികളുടെ വായിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെടുത്ത് ചെയ്തു? ആ ഇത് ഈത്തപ്പഴം ആ കുട്ടികളുടെ വായിൽ നിന്ന് പുറത്ത് ചില്ലി പുറത്തിട്ടു. അപ്പൊ ആളുകളൊക്കെ വിചാരിച്ച എന്താണ്, പള്ളിയിൽ നിന്ന് കുട്ടികള് ഈത്തപ്പഴം തിന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വഴി പറഞ്ഞ് ചെയ്തതെന്ന. വാസ്തവത്തിൽ അതല്ല, മറിച്ച് എന്താണ്, ഹറാമായ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഈത്തപ്പഴം ഹലാലോ ഹറാമോ അല്ല, ഹൈബ. എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടുംബത്തിൽപ്പെട്ട കുട്ടികള് ബനൂ ഹാഷിം ഇതിൽപ്പെട്ട കുട്ടികള് എടുത്തു വന്നു. അൽബ വീട്ടിലെ പോയിട്ട് അവിടെ എന്തെങ്കിലും കണ്ട ഒരു പിന്നെ മുട്ടായി കണ്ടാക്കും. ആ വീട്ടുകാരോട് ആ ചെറിയ കുട്ടി ചോദിക്കുമ്പോൾ അത് ഹലാലോ ഹറാമോ അല്ല, മറിച്ച് അയ്ബാണ് അതിന്റെ മാതാപിതാക്കൾ. അവർക്ക് അതിൽ നിന്ന് കൊടുക്കപ്പെടുന്ന പക്ഷം റുദു, റുദു എന്ന് പറഞ്ഞാൽ അവർ തൃപ്തിപ്പെട്ടു. ഇനി അവർക്ക് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ മിൻഹ അതിൽ നിന്ന് ഇദാഹും ഇദാഹും അപ്പോളതാ അവർ ഇദാഹും അപ്പോളതാ അവർ യസ്ഖത്തൂൻ എന്ന് പറഞ്ഞാല് സഖിത്ത എന്ന് പറഞ്ഞാൽ സുഖ്ത്ത് സുഖ്തുല്ലാ അള്ളാഹുവിന്റെ കോപം എന്ന സുഖ്ത്ത് സീന് പലപ്പോഴും ഈ ദുആയിലൊക്കെ നിന്റെ സുഖ്ത്ത് കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുന്നു. അപ്പൊ അവര് അവർക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ കൊടുത്താൽ അവര് തൃപ്തിയാണ്, അവർക്ക് ഇഷ്ടപ്പെടാത്ത വിധത്തിലാണ് ഇത് വിധിച്ചതെന്നുണ്ടെങ്കിൽ അവർ കോപിച്ച് പോകും. അവിടെ الحمد لله رب العالمين الحمد لله يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آله وصحبه ربنا ظلمنا أنفسنا وإن لم تغفر